ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஓம் பிரம்மா தேவானாம் பிரதம சம்பபூவா விஸ்வஸ்ய கர்த்தா புவனஸ்ய போக்தா சப்ரம்ம வித்யாம் சர்வ வித்யா பிரதிஷ்டாம் அதர்வாய ஜ்யேஷ்ட புத்ராய ப்ராஹ. ப்ரஹ்மா பரிப்ருடோ மகான் தர்ம ஞான வைராக்ய ஐஸ்வர்யை சர்வான் அன்யான் அதிசயதே இதி. ப்ரஹ்மா என்று பரையன ஆரானு பரையன பரிப்ருடஹ பிரபுவான சர்வத்திலும் பிரபுவாயிருக்கிறவன். ആ പരമാത്മാവ് തന്നെ മഹാൻ ധർമ്മ ജ്ഞാന വൈരാഗ്യ ഐശ്വര്യഹി ധർമ്മം എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു? മഹാൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ഇവകളെ കൊണ്ട് സർവാൻ അന്യാൻ അതിശയത്തെ മറ്റുള്ള എല്ലാ പേരെക്കാളും ശ്രേഷ്ഠനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരാളെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. ബ്രഹ്മം എന്നല്ല ബ്രഹ്മ. ഈ വിദ്യയെ ആത്മവിദ്യയെ ഉപദേശിക്കുന്നതിനൊരു ഗുരു വേണം. അതുണ്ടായാലേ തീരും. ധാരാളം ഗുരുക്കന്മാർ ആത്മവിദ്യയെക്കാളും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗുരുക്കന്മാർക്ക് എവിടെ നിന്നാണ് വിദ്യ ലഭിച്ചത്? അപ്പോൾ ഈ ഗുരുക്കന്മാർക്കെല്ലാം ഒരു ഗുരു ഉണ്ടായാലും തീരും. അത് ആദി ഗുരു. ഒരാദി ഗുരു ഉണ്ടായാലും തീരും. കാരണം വിദ്യ ഒരു തുടക്കം വേണം. എവിടെ നിന്നെങ്കിലും ഇത് വന്നതായിരിക്കും. എന്തുകൊണ്ട് ഒരു പരമ്പര ഇവിടെ കാണിക്കുന്നു? അതൊരു ഒഴുക്കാണ്. പരാവര എന്നടുത്ത് പറയും. മുകളിൽ നിന്ന് താഴേക്ക് വന്നത് എന്നർത്ഥം. നദിയെപ്പോലെ നദിയെപ്പോലെ എന്താണ് ചെയ്യുന്നത്? മുകളിൽ നിന്ന് താഴേക്ക് വരും. പക്ഷെ വിദ്യ അങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴേക്ക് വന്നതാണ്. പക്ഷെ ഗുരുവില്ലാത്ത ഒരു ഗുരു അതുണ്ടാകാൻ വഴിയില്ല. തീർച്ചയായും ഒരു ഗുരു അവിടെ ഉണ്ടായിരിക്കുന്നു. ആ ഉപദേശം എവിടെ നിന്നെങ്കിലും പ്രാപിച്ചിരിക്കണം. മനുഷ്യർക്ക് മനുഷ്യൻ ഗുരുവായിരിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല, ദേവന്മാരും ഗുരുവാകും. മനുഷ്യൻ തന്നെ ഗുരുവാകണമെന്നുണ്ട്. അപ്പോ ആദ്യ ഗുരു ആരായിരുന്നു? പറയുന്നത് ബ്രഹ്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ഇത് ഉപദേശിക്കുന്നതിന് ഗുരുരൂപത്തെ സ്വീകരിച്ചു എന്നാണ് എല്ലാ വിദ്യകളെ കുറിച്ച് പറയുമ്പോൾ പറയും. അത് ബ്രഹ്മാവ് ഉപദേശിച്ചത്, ബ്രഹ്മാവിന്നാണ് ഉപദേശിച്ചത്, അല്ലെങ്കിൽ ശിവൻ ഇന്നാളെന്ന് ഉപദേശിച്ചത്, ദക്ഷിണാമൂർത്തി ഇന്നാളെന്ന് ഉപദേശിച്ചത്. ഈശ്വരൻ തന്നെ ഒരു ഗുരുരൂപത്തെ സ്വീകരിച്ചു. എന്തിനാ ഈ വിദ്യ ഉപദേശിക്കുന്നതിലൂടെ? ആ ഈശ്വരൻ സ്വീകരിച്ച രൂപത്തിനെയാണ് ബ്രഹ്മാവെന്നോ ശിവനെന്നോ ദക്ഷിണാമൂർത്തിയെന്നോ പരാശക്തിയെന്നോ പല പേരുകളിൽ പറഞ്ഞു. അതെങ്ങനെ പല പേരുകൾ വന്നോ? ഈ വരുന്ന ഗുരു പരമ്പര ഗുരുക്കന്മാർക്ക് ഇത് പല രൂപത്തിൽ വെളിപ്പെട്ടു. ആ ഉപദേഷ്ട അതുകൊണ്ട് പല പേരുകളുണ്ടായി. പല പരമ്പരകൾക്ക് പല ഗുരുക്കന്മാരുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത് ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും അതിശയിപ്പിക്കുന്നു. ഈ ഗുണങ്ങളോടുകൂടിയ ഒരു ഗുരു ഉണ്ടായി. ഈശ്വരൻ തന്നെ പ്രകടമായതാണ്. ഈശ്വരൻ തന്നെ ഗുരുവിന്റെ രൂപത്തെ സ്വീകരിച്ചാണ്. അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ ആദ്യം വരുന്നത്. ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവു, മഹേശ്വര എന്നെല്ലാം പറയുന്നു. അത് സാക്ഷാത് പരംബ്രഹ്മം തന്നെ. അത് തന്നെ ഈ രൂപങ്ങളും പ്രാപിച്ച് ഉപദേശിക്കുന്നു. അത് ബ്രഹ്മാവെന്ന് പറഞ്ഞു, ബ്രഹ്മാവെന്ന് പറഞ്ഞു ഒരാളുണ്ടായിരുന്നു. ഇത് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഇതിഹാസം, ഇതൊരു കഥയല്ലേ, അത് ചരിത്രമാണോ? അയാൾ ഏത് ദിവസം ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെ ഉപദേശിച്ചു, അതിന് യുക്തി എന്താണ്? ഇത് ചരിത്രത്തിലൊന്നും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഉപദേശത്തിനൊരു ചരിത്രമുണ്ട്. അതാണ് ഈ പറയുന്ന നേരം. അവിടെ ഒരു ആദിഗുരു ഉണ്ടായിരുന്നു. എല്ലാ വിദ്യകൾക്കും ഉണ്ടാകുന്ന വിദ്യക്കും ആദിഗുരു മറ്റാരുമല്ല, ഈശ്വരൻ തന്നെ പ്രകടമായി ഉപദേശിച്ചാണ്. ആർക്കുപദേശിച്ചു? ദേവാനാം ദ്യോതനവതാം ഇന്ദ്രാദീനാം പ്രഥമോ നൈഹി പ്രധാനഹസൻ പ്രഥമോ അഗ്രേവ സംഭഭൂവ. ഇന്ദ്രാദി ദേവതകൾ അവർ ദിവ്യന്മാരാണ്, പ്രകാശരൂപികളാണ്. ദ്യോതനവത ഇന്ദ്രാദീന അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പ്രഥമനായി ഗുണൈഹി പ്രധാന ഹസൻ പ്രഥമ അഗ്രേ വാ സംഭവ അഭിവ്യക്ത സമ്യക് സ്വാതന്ത്ര്യേണ ഇത്യഭിപ്രായ. അങ്ങനെ ആദിയിൽ മുഖ്യനായി ഒരു ഗുരുണ്ടായി. ഗുണങ്ങൾ കൊണ്ടാണോ ആ ഗുരു മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന? ഇതെന്തായിരുന്നു ഗുണങ്ങൾ? ഈ പറയുന്ന ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യങ്ങൾ, ഈ ഗുണങ്ങളെ കൊണ്ട് മറ്റുള്ളവരെക്കാളും മറ്റു ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായിരുന്നു. സമ്യക് സ്വാതന്ത്ര്യേണ, സമ്യക് സ്വാതന്ത്ര്യത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ ജീവൻ ജനിക്കുന്നത് പോലെ ശുക്രശോണിതങ്ങളിലൂടെയല്ല ജനിച്ചത്, സ്വയം ആവിർഭവിച്ച് പ്രകടമായി അഭിവ്യക്തമായി എന്നിവിടെ പറയുന്നു. മാതാപിതാക്കളിൽ നിന്നല്ല ജനിച്ചത് എന്നാൽ. ഇങ്ങനെയാണ് ആദ്യ ഗുരു ഉണ്ടായത്. ഈശ്വരൻ സ്വയം ഗുരുരൂപത്തിൽ പ്രകടമായി. അതാണ് ദക്ഷിണാമൂർത്തിയെ കുറിച്ചുള്ള സങ്കല്പം. സമ്യക് സ്വാതന്ത്ര്യേണ ഇത്യഭിപ്രായ. അവിടെ ഈ പറയുന്ന തരത്തിലുള്ള മുമ്പ് പറഞ്ഞു, ഗർഭ ജന്മ ജര രോഗാദികളൊന്നും കൂടാതെ ആദിഗുരു ഈ വിദ്യ ഉപദേശിക്കുന്നതിന് വേണ്ടി പ്രകടമായതാണ് സർവസ്വാതന്ത്ര്യേണ സമ്യക് സ്വാതന്ത്ര്യേണ. എന്നാ യഥാതഥ ധർമാധർമ്മവശാ സംസാരിണോ അന്യേ ജായന്തേ. സംസാരികളായ അന്യർ ജനിക്കുന്നു. അങ്ങനെ പുണ്യപാപങ്ങളോടുകൂടി ധർമാധർമ്മങ്ങളോടുകൂടി ധർമാധർമ്മങ്ങളെ അനുസരിച്ച് യുക്തമായ വിനികളിൽ ജനിക്കുന്നു. അങ്ങനെയല്ല ഇത്. ന യഥാതഥ, മറ്റുള്ളതുപോലെയല്ല. അന്യ സംസാരിണ, മറ്റ് സംസാരികൾ ജനിക്കുന്നു, ഒരു മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അവർ മുക്തരായി. അങ്ങനെയല്ല ആദ്യ ഗുരുവിന്റെ ആവിർഭാവം. അധർമാധർമ്മങ്ങൾക്കെല്ലാം അതീതനായി തന്നെ പ്രകടമായ അങ്ങനെ ഒരു ഗുരു, അത് സാക്ഷാത് പരം ബ്രഹ്മം തന്നെ. അതങ്ങനെ പ്രകടമായി ആദ്യം ഈ വിദ്യ ഉപദേശിച്ചു. യോ അസോ അതീന്ദ്രിയോ അഗ്രഹ ഇത്യാദി സ്മൃതേ. ഈ ബ്രഹ്മാവ് അതായി ബ്രഹ്മം തന്നെ എന്നുള്ളതിനെന്താ സ്മൃതി പറയുന്നു? എന്താണ് അതീന്ദ്രിയ അഗ്രാഹ്യ? അതീന്ദ്രിയനും അഗ്രാഹ്യനുമായിരുന്നു, ഇന്ദ്രിയഗ്രാഹ്യനായിരുന്നില്ല, ഇന്ദ്രിയ വിഷയമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ജഗദീശ്വരൻ തന്നെ അവിടെ ഗുരുവായി പ്രകടമായത്. എന്താണ് വിശ്വസ്യ സർവസ്യ ജഗത കർത്താവ് ഉപാദയിത, അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായി പ്രകടമായത്. അടുത്തു പറയുന്നത് എന്താണ്? ബ്രഹ്മാദേവാനാം പ്രഥമ സംഭവ വിശ്വസ്യ കർത്ത. വിശ്വത്തെ സൃഷ്ടിക്കുന്നവനും അവൻ തന്നെ. നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ കർമ്മങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ ജഗത് സൃഷ്ടിക്കുന്നതിനൊരു രൂപം പ്രകടമായി ആവിർഭവിച്ചു. ഭുവനസ്യ ഉത്പന്നസ്യ ഗുപ്ത പാലയിത പറയുന്നു. അവൻ തന്നെയാണ് പാലയിതാവായും വന്നത്. അവിടെ ഗുരുവേര്, ബ്രഹ്മാവ് വേര്, വിഷ്ണു വേര് പരിപാലിക്കുന്നവൻ, ശിവൻ വേര്, ആ അർത്ഥത്തിലുള്ള പറയുന്നു. ഒരേ ഒന്ന് തന്നെ സർവജ്ഞാന ഐശ്വര്യ ബലവീര്യങ്ങളോടുകൂടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നവനായി മാറി അവൻ തന്നെയാണ് ആദി ഗുരുവായി പ്രകടമായി ഉപദേശിച്ചത്. ആദി ഗുരുവിനെ കുറിച്ച് പറയും, ഇത് വിശേഷണം ബ്രഹ്മണ. ഈ ബ്രഹ്മാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളെല്ലാം ദേവാനാം പ്രഥമ സംഭവ വിശ്വസ്യകർത്ത ഭുവനസ്യ ഗോപ്ത, ഇങ്ങനെ ഈ വിശേഷണങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വിദ്യാസ്തുതയെ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വിദ്യ ഇന്ന് ഉപനിഷത്തുകളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ഈ വിദ്യ, അത് ഈശ്വരൻ തന്നെ പ്രകടമായി ആദിയിൽ ഉപദേശിച്ചതാണ്. അത് എത്രമാത്രം മഹത്വമുള്ളതാണ്, അത് ഈ സംസാര നിവൃത്തിക്ക് എത്രമാത്രം ശക്തമാണ് എന്നിങ്ങനെ അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ വേണ്ടി പറയുകയാണ്. വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് അത്. ഗുരുക്കന്മാരിൽ നിന്നും ഗുരുക്കന്മാരിലേക്ക് പകർന്നാണ് ഇന്ന് ഗുരുക്കന്മാരതിനെ ഉപദേശിക്കുന്നു ആ വിദ്യ. അപ്പോൾ ആ വിദ്യ എത്ര മഹത്വമുള്ളതാണ്, അപ്പോൾ ഗുരുവചനം എന്ന് പറയുന്നത് എത്ര മഹത്വമുള്ളതാണ്, അതിനെയാണ് നമ്മൾ നിന്ദിക്കുകയും ഉദ്ദേശിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നത്. അത് അങ്ങനെ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഞാനിവിടെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞല്ലോ, ശ്രദ്ധ ഭക്തി പുരസ്സര, അതിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത് ഫലം ചെയ്യത്തില്ല. ഗുരുവിൽ തോന്നുന്നതിൽ കൂടുതൽ ശ്രദ്ധയും ഭക്തിയും ഗുരുവാക്യത്തിൽ തോന്നണം. എന്തുകൊണ്ട്? ഗുരുവിന് ആദി ഗുരുവിൽ നിന്ന് തുടങ്ങി ആ പരമ്പരയിലൂടെ ലഭ്യമായതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ ഗുരുവും ആദരിക്കുന്നതാണ്. ഗുരുവിനും ശ്രദ്ധയും ഭക്തിയും ഉള്ളതാണ് ഗുരുവിന്റെ വചനം. ഇതാണ് വിദ്യ. അപ്പൊ അതിനോട് ഗുരുവിൽ തോന്നുന്നതിൽ കൂടുതൽ ശ്രദ്ധ ആ വചനത്തിൽ തോന്നണം. എന്നിങ്ങനെ ആ വിദ്യയെ സ്തുതിക്കുക. സാവം പ്രഖ്യാത മഹത്വോ ബ്രഹ്മ ബ്രഹ്മവിദ്യാം ബ്രഹ്മണ പരമാത്മന വിദ്യാം ബ്രഹ്മവിദ്യാം ഏനക്ഷരം പുരുഷം വേദസത്യം ഇതി വിശേഷണ പരമാത്മവിഷയാഹിസ ഏവം പ്രഖ്യാത മഹത്വോ ബ്രഹ്മ. ഇങ്ങനെ ശ്രുതി പുകഴ്ത്തുന്ന മഹത്വമുള്ളതായ ആ ബ്രഹ്മ ആദിഗുരു. ഇവിടെ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്ന പൗരാണിക സങ്കല്പങ്ങളിലേക്കൊന്നും പോകരുത്. വിഷ്ണുവിന്റെ നാഭിയിൽ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന ആദി ഗുരു, അതിന് ബ്രഹ്മാവെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അത് ആ പരംബ്രഹ്മൻ തന്നെ ഗുരു രൂപത്തെ പ്രാപിച്ചതാണ്. അവിടെ നിന്നാണ് വിദ്യ ആരംഭിച്ചത്. ആ ബ്രഹ്മ അവൻ ചെയ്തു ബ്രഹ്മവിദ്യയെ, അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ എന്ന് പേര് വരാൻ കാരണം. എന്തുകൊണ്ട്? ബ്രഹ്മണ വിദ്യ ബ്രഹ്മവിദ്യ, ആ ബ്രഹ്മാവിന്റെ വിദ്യ എന്നറിയ. ബ്രഹ്മം തന്നെ ബ്രഹ്മമായി ഉപദേശിച്ച വിദ്യ. ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ? ആ പരബ്രഹ്മം തന്നെ. ബ്രഹ്മാവെന്ന് പറഞ്ഞാലും പരബ്രഹ്മം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് പൗരാണിക സങ്കല്പം പറയുന്നത്. ആ പരബ്രഹ്മം തന്നെ പൗരാണികമായ സങ്കല്പത്തിൽ എന്താണ്? അവിടെ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ കയ്യിൽ വേദങ്ങൾ എന്നാണ് കാണുന്നത്. അവിടെയും പറയുന്ന ഇത് തന്നെയാണ്. എന്താണോ അറിവിന്റെ ഉറവിടം ആ ബ്രഹ്മാവാണ്, ബ്രഹ്മമാണ് ആ അറിവിന്റെ സൂക്ഷിപ്പുകാരൻ, അങ്ങനെ പറയുന്നു. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മവിദ്യ, ബ്രഹ്മണ വിദ്യ. ബ്രഹ്മാവിന്റെ വിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ വിദ്യ, പരമാത്മാവിന്റെ വിദ്യ. എന്നാൽ എന്താണ് ബ്രഹ്മവിദ്യ? ഏന അക്ഷരം പുരുഷം വേദസത്യം, വേദെന്നുകൊണ്ടാണോ അക്ഷരപുരുഷനെ? ഒരിക്കലും ക്ഷയം വരാത്തതായ പുരുഷനെ അറിയുന്നത്, ആ സത്യത്തെ അറിയുന്നത്. അക്ഷരം പുരുഷം സത്യം വേദ, അതാണ് സത്യം, പരമാർത്ഥ സത്യം. അതിനെ അറിയുന്നത് വിശേഷണ പരമാത്മവിഷയ. അപ്പൊ പരബ്രഹ്മത്തിന്റെ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണോ പരബ്രഹ്മം വെളിപ്പെടുത്തിയതെന്നൊരർത്ഥം, അതാണ് ഇതിലൂടെ പറഞ്ഞത്. ഇപ്പൊ പറയുന്ന എന്താണ് പരബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്ന വിദ്യ. ഇപ്പൊ ബ്രഹ്മവിദ്യക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പരബ്രഹ്മം വെളിപ്പെടുത്തിയ വിദ്യ, മറ്റൊന്ന് പരബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്ന വിദ്യ, രണ്ടുമാണ്. അതാണ് പറയുന്നത് പരമാത്മവിഷയ ഹിസ. അപ്പൊ അതേ സാധ്യമാവും. അതായത് പരബ്രഹ്മം വെളിപ്പെടുത്തിയ ഒരു വിദ്യയ്ക്ക് പരബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റും. സൂര്യനെ പ്രകാശിപ്പിക്കുന്ന എന്താണ്? സൂര്യന്റെ പ്രകാശം നിന്ന് വേറൊന്നുമല്ല. സൂര്യന്റെ പ്രകാശം എവിടെ നിന്നു? സൂര്യനിൽ നിന്ന് വന്നു. അതെന്ത് ചെയ്യുന്നു? അത് സൂര്യനെ വെളിപ്പെടുത്തുന്നു. അതാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്, സൂര്യന്റെ അസ്തിത്വത്തെ ആ പ്രകാശം ബോധിപ്പിക്കുന്നു. സൂര്യനെ നേരിട്ട് കണ്ടില്ലെങ്കിലും അത് ബോധിപ്പിക്കുന്നത് ഇവിടെ ഇപ്പൊ സൂര്യനുണ്ട്, പ്രകാശമുണ്ട്. അതുപോലെ പരബ്രഹ്മത്തെ ഇത് വെളിപ്പെടുത്തുന്നു എന്നാണ്. എന്തുകൊണ്ടത് പരബ്രഹ്മത്തിൽ നിന്നാണ് പുറപ്പെട്ടു, അതിനെ അതിനെ വെളിപ്പെടുത്താൻ പറ്റും. അപ്പൊ ആ വിദ്യയും ശ്രദ്ധയും ഭക്തിയും വേണം. ആ വിദ്യ നിന്ദിക്കരുത്, വിദ്യയുടെ അനാദരവ് വരരുത്. ഗുരുവിന്റെ വാക്കാണ് ഗുരുവിനെ വെളിപ്പെടുത്തുന്നത്, ഗുരുവിന്റെ വാക്ക് ഗുരുവിനെ വെളിപ്പെടുത്തുന്നു, ഗുരുവിന്റെ ഉപദേശം അത് ഗുരുവിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. ഗുരുവിന്റെ ഉപദേശം ഗുരുവിൽ നിന്ന് വെളിപ്പെടുന്നതാണ്, അതേസമയം അത് ഗുരുവിനെ വെളിപ്പെടുത്തുന്നതുമാണ്. ആ ഗുരുവിന്റെ ഉപദേശത്തെ ഗ്രഹിക്കാതെ ഗുരുവിനെങ്ങനെ ഗുരു വെളിപ്പെടും? ആ ഗുരുവിൻ ഒരുവിന് വെളിപ്പെടാതെ ഗുരുവിനെങ്ങനെ ഒരുവിന് ഭക്തിയുണ്ടാകുന്നു, ശ്രദ്ധയുണ്ടാകുന്നു? അതെങ്ങനെ സംഭവിക്കും? അപ്പൊ ഞാൻ ഗുരുഭക്തനാണെന്നൊരുവൻ കരുതുകയും ഗുരുവിന്റെ ഉപദേശത്തെ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത്? അത് വെറും മൂഢഭക്തി എന്ന് പറയാൻ പറ്റും, മൂഢന്മാരുടെ ഭക്തി. അവന്റെ മൂഢത നീങ്ങുമ്പോൾ അവന്റെ ആ ഭക്തിയും പോകും. അവന്റെ ഭക്തിയെ നിലനിർത്തുന്ന അവന്റെ കേവലമായ മൂഢത മാത്രമാണ്, അജ്ഞത മാത്രമാണ്, യഥാർത്ഥ ഭക്തിയല്ല. യഥാർത്ഥ ഭക്തി ഗുരുവിന്റെ ഉപദേശത്തെ ഗ്രഹിക്കുന്നതാണ്. ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഗുരുവിനെ ഗ്രഹിക്കുന്നവനിലാണ് ശരിയായ ഭക്തി ഇരിക്കുന്നത്. എന്തുകൊണ്ട്? വിദ്യ അങ്ങനെയാണ്, അത് ഗുരുവിൽ നിന്ന് വെളിപ്പെടുന്നു, അത് ഗുരുവിനെ വെളിപ്പെടുത്തുന്നു. അതാണ് അതിന്റെ സവിശേഷത. അഗ്നിയെയും സൂര്യനെയും പോലെ അതിൽ നിന്ന് പുറപ്പെടുന്നു, അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് രണ്ടും പറഞ്ഞു, അത് ബ്രഹ്മണ വിദ്യ, പരമാത്മാവിന്റെ വിദ്യയാണ്. അത് പരമാത്മാവിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് അത് പരമാത്മാവിന്റെ വിദ്യ, പരമാത്മാവിനെ അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് അത് പരമാത്മവിദ്യ. ബ്രഹ്മണ അഗ്രജന ഉത്തേരി ബ്രഹ്മവിദ്യ എന്നാണ്. പരമാത്മാവ് വെളിപ്പെടുത്തിയതുകൊണ്ട് തന്നെ ബ്രഹ്മവിദ്യ എന്ന് പറയാം. അഗ്രജൻ ആദ്യം ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഈ വിദ്യയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം ഗുരുവായവൻ, ഗുരു രൂപത്തെ സ്വീകരിച്ചവൻ, അതാണ് അഗ്രജൻ. ബ്രഹ്മവിദ്യ. അപ്പൊ ആ ബ്രഹ്മം തന്നെ നിർഗുണവും നിരാകാരവുമായിരിക്കെ അത് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ ചെയ്ത് അത് തന്നെ ഈ സംസാരത്തെ സൃഷ്ടിച്ചു. അവിടെ തന്നെ സ്വയം ഗുരുവായി അവിടെ തന്നെ ഈ സംസാരത്തിൽ നിന്നുള്ള മാർഗത്തെയും ഉപദേശിച്ചു. അതാണ് പറയുന്നതിന്റെ താല്പര്യം. എല്ലാം ആ പരമാത്മാവിന്റെ ലീലയാണോ? ഇനി ബ്രഹ്മം തന്നെ ബ്രഹ്മവിദ്യ അങ്ങനെയും പറയുന്നു. ആനന്ദഗിരി അങ്ങനെ പറയുന്നു. വാക്യോത്ഥ ബുദ്ധി വൃത്തി അഭിവ്യക്തം ബ്രഹ്മൈവ ബ്രഹ്മവിദ്യ. ബ്രഹ്മം തന്നെ ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തിന്റെ വിദ്യ. ബ്രഹ്മം വേറെ, വിദ്യ വേറെ, അങ്ങനെയില്ല. സൂര്യൻ വേറെ, അതിന്റെ പ്രകാശം വേറെ, അതിന്റെ ചൂട് വേറെ, അങ്ങനെ രണ്ടാക്കാൻ കഴിയത്തില്ല. അത് ബ്രഹ്മം തന്നെയാണ് എന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യയെ ഗ്രഹിച്ചാൽ അത് ബ്രഹ്മത്തെ ഗ്രഹിച്ചു എന്ന് പറയുന്നു. ആത്മവിദ്യയെ ഗ്രഹിക്കുമ്പോൾ അതിനുകൂടെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് വാക്യോത്ഥ ബുദ്ധി വൃത്തി അഭിവ്യക്തം? ബ്രഹ്മം തന്നെയാണ് വിദ്യയെങ്കിൽ പിന്നെ വിദ്യയുടെ ആവശ്യം തോന്നുന്നു. വിദ്യ കൊണ്ടെന്താ വിശേഷിച്ച് സാധിക്കുന്നു? ബ്രഹ്മവിദ്യ പ്രാപിക്കുന്നു, ആത്മവിദ്യയ്ക്ക് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നെല്ലാം പറയുന്നതിനെന്താ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതിന് പറയുന്നു വാക്യോത്ഥ ആ ഗുരു ഉപദേശത്തിനും അവന്റെ ഉള്ളിലുണ്ടാകുന്ന ബുദ്ധിവൃത്തി. കാരണം ആ ഉപദേശം ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അതെവിടെ പ്രകാശിപ്പിക്കും? ആ ശ്രോതാവിന്റെ ഉള്ളിൽ ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കും. അതിനാണ് പറയുന്നത് ബുദ്ധിവൃത്തി. ആ ഉപദേശം അവന്റെ അന്ധകരണത്തോടും മനസ്സിനോട് ചേരുന്നു. അതിനാണ് ബുദ്ധിവൃത്തി എന്ന് പറയുന്നത്. അവന്റെ അന്ധകരണം നേരത്തെ എവിടെയുണ്ട്? പക്ഷെ അതിനോട് ഗുരുവിന്റെ ഉപദേശം കൂടി ചേരുന്നു. അതിനെ ബുദ്ധിവൃത്തി എന്ന് പറയും. അവിടെ അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ പ്രകടമാകുന്നത് പോലെ. കാരണം ആ ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് അന്യമല്ല ഗുരു. ആ ഉപദേശം ശ്രോതാവിന്റെ അന്ധകരണത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ആ ഗുരു തന്നെയാണോ പ്രതിബിംബിക്കുന്നത്? ഉപദേശവും ഉപദേഷ്ടാവും രണ്ടൽ. ആ പരമാത്മ തത്വം തന്നെ അവിടെ പ്രകടമാകുന്നു. അതിനെ പറയുന്ന ഇവിടെ എന്താണ്? ബ്രഹ്മചൈതന്യം അഭിവ്യക്തം. ബ്രഹ്മചൈതന്യം, ആ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, ഗുരു തന്നെ. അതാണ് മുമ്പ് പറഞ്ഞ എന്താണോ, ഗുരുവിൽ നിന്നും അന്യമല്ല ഗുരുവിന്റെ വാക്ക്. ഒന്നിനെ തിരിക്കുകയും മറ്റൊന്നിനെ സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയില്ല. അത് ബ്രഹ്മ ഏവ, അത് ബ്രഹ്മം തന്നെ. അതുകൊണ്ട് അതിനെ തന്നെ ബ്രഹ്മവിദ്യ എന്നും പറയാം. അത് തന്നെയാണ് ബ്രഹ്മവിദ്യ. അപ്പൊ ബ്രഹ്മം തന്നെ ബ്രഹ്മവിദ്യ. ബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെടുന്നത് ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തെ വിഷയമാക്കുന്നത് ബ്രഹ്മവിദ്യ. ഏത് തരത്തിലും ബ്രഹ്മവിദ്യയെ അല്ലെങ്കിൽ ആത്മവിദ്യയെ നിർവചിക്കാം. അതുകൊണ്ടതിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടാകണം. അതിൽ അനാദരവ് പാടില്ല, അശ്രദ്ധ പാടില്ല, വിദ്വേഷം പാടില്ല. അത് പറയുന്നു.